Now we have come to the last session of this psalm.
ഈ സങ്കീർത്തനത്തിന്റെ അവസാന വിഭജനത്തിലേക്ക് ഭാഗത്തേക്ക് നാം എത്തിയിരിക്കുകയാണ്.
Thou preparest a table before me in the presence of my enemies.
എന്റെ ശത്രുക്കൾ കാണുകയെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു.
Hope those who attended from the beginning they may know that I told you that this psalm can be divided into three major sections.
ആദ്യ ഭാഗങ്ങളിൽ കടന്നുപോകുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ സങ്കീർത്തനത്തിലെ മൂന്ന് പ്രധാന ഭാഗങ്ങളായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്.
Some of things I repeat it because some were absent, for them it will be helpful. That's why I'm sometimes repeating certain things.
ക്ലാസ്സുകള് കടന്നു വന്നിട്ടില്ലാത്തവരുടെ സഹായത്തിന് വേണ്ടി ഞാൻ ആ കാര്യം ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്.
The first two verses we know that the source of the provisions of God.
ആദ്യത്തെ രണ്ട് വാക്യങ്ങളിൽ ഇടയന്റെ കരുതലുകളാണ് നാം കാണുന്നത്.
The divine provision.
ദിവ്യമായിരിക്കുന്ന ആ ഒരു കരുതൽ.
Make me to lie down on the green pasture.
പച്ചയായ പുൽപ്പുറത്ത് എന്നെ കിടത്തുന്നു.
And the sheep says I shall not want.
ആട് പറയാണ് എനിക്ക് ഒന്നിനും മുട്ടില്ല.
Lead me beside the still waters.
സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുക.
That is the provisions of God.
അതാണ് യഹോവയായ ഇടയന്റെ കരുതൽ.
Then verse 3 and 4 is the second major section of this psalm.
ഈ സങ്കീർത്തനത്തിലെ രണ്ടാമത്തെ പ്രധാന വിഭജനമാണ് മൂന്നും നാലും വാക്യങ്ങൾ.
There we see the divine presence of the shepherd.
ഇടയന്റെ ദിവ്യമായിരിക്കുന്ന സാന്നിധ്യമാണ് അവിടുത്തെ വിഷയം.
Sometimes I may fall.
ഒരുപക്ഷെ ചിലപ്പോൾ ഞാൻ വീണു പോകാം.
Nobody is there to help me.
എന്നെ സഹായിക്കാൻ ആരുമില്ല.
But my shepherd, he restored me. His presence is there with me.
എന്നാൽ എന്റെ ഇടയൻ പറയുകയാണ് എന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്.
So he leadeth me in the proper way, the paths of righteousness.
നീതി പാതകളിലേക്ക് അവൻ എന്നെ നടത്തുകയാണ്.
Yes, in the shadow of death I may have to pass through.
മരണനിഴലിന്റെ അല്ലെങ്കിൽ കൂരിരുളിന്റെ താഴ്വരയിൽ കൂടി ഞാൻ കടന്നു പോകാം.
But there also your presence is there.
അവിടെയും നിന്റെ സാന്നിധ്യം എന്റെ
കൂടെ. So we see very clearly verse 3 and 4 is the divine presence is mentioned.
അതുകൊണ്ട് മൂന്നും നാലും വാക്യങ്ങളിൽ വ്യക്തമായിട്ട് നാം കാണുന്നത് ഇടയന്റെ സാന്നിധ്യമാണ്.
Now we have come to the third major section of this psalm.
ഈ സങ്കീർത്തനത്തിലെ മൂന്നാമത്തെ പ്രധാന വിഭജനത്തിലേക്ക് നാം എത്തിയിരിക്കുന്നു.
That is 5 and 6.
അത് അഞ്ചും ആറും വാക്യങ്ങൾ.
The divine promise.
ദിവ്യമായിരിക്കുന്ന വാഗ്ദത്തമാണ് ഇവിടുത്തെ വിഷയം.
What is the promise?
എന്താണ് വാഗ്ദത്തം?
He prepares a table before me in the presence of my enemies.
എന്റെ ശത്രുക്കൾ കാണുകയെ നീ എനിക്ക് ഒരു വിരുന്നൊരുക്കുകയാണ്.
He anoints my head with oil.
എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുകയാണ്.
Yes, psalmist verse 6 says surely goodness will follow me all the days of my life.
ആ വാക്യത്തിൽ സങ്കീർത്തനകാരൻ പറയുകയാണ് നന്മയും കരുണയും എന്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും.
So the divine promise, the God promises so many things to me.
ദൈവം യഹോവയായ ദൈവം അനേക കാര്യങ്ങൾ എനിക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്.
So the provisions, presence and the promise.
കരുതല്, സാന്നിധ്യം, വാഗ്ദത്തം.
Now, so first part of that promise we are going to consider now.
ആ വാഗ്ദത്തം എന്നുള്ളതിന്റെ ആദ്യ ഭാഗം നാം ചിന്തിക്കാൻ പോവുകയാണ്.
Thou preparest a table before me in the presence of my enemies.
അഞ്ചാം വാക്യം, എന്റെ ശത്രുക്കൾ കാണുകയെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു.
Now I told you that a table or the feast that he is preparing is not the feast or normally our dining table.
കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ ഇവിടെ വിരുന്നൊരുക്കുക എന്നുള്ളത് സാധാരണ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ വീട്ടിലൊരുക്കുന്ന ഭക്ഷണമേശയല്ല.
And that is the table mount, the top of the mountain is meaning.
മലയുടെ മുകൾ ഭാഗം, പരന്ന മുകൾ ഭാഗത്തെ കുറിച്ചാണ് അത് പറഞ്ഞിരിക്കുന്നത്.
The picture just now taken here, you can see this. This is the biggest table mount in the world.
ഇവിടെ കാണിച്ചിരിക്കുന്ന പടം ലോകത്തിലെ ഏറ്റവും വലിയ മലമുകൾ നിരന്ന പ്രദേശമാണ്.
That is in the Cape Town.
Cape Town ലാണ്.
If you can get the pictures of the Cape Town, this is another picture I would like to show. This is the Cape Town. Cape Mount, Cape Town.
Cape Townലെ ഇപ്രകാരം പറഞ്ഞിരിക്കുന്ന മലമുകൾ ആ പരന്ന പ്രദേശമാണ്.
It's a very high mountain.
വലിയ ഉയർന്ന മലയാണ്.
At the top it is absolutely flat and the meadows and the grasslands are there.
എന്നാൽ അതിന്റെ മുകൾ ഭാഗം തികച്ചും പരന്ന പ്രദേശമാണ്. അവിടെ പുല്ലുകൾ ധാരാളം വളരുന്ന സ്ഥലം.
And the sheep can feed very well in that area.
ആ പ്രദേശങ്ങളിൽ ആടുകൾക്ക് നന്നായിട്ട് മേയുവാൻ കഴിയും.
This is the biggest table mount in the world.
ലോകത്തെ ഏറ്റവും വലിയ ഇപ്രകാരമുള്ള ടേബിൾ മൗണ്ട് ആണ്.
These table mounts are very common in various places.
വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഇപ്രകാരമുള്ള ഉള്ള മലമ്പ്രദേശങ്ങൾ വളരെ സുപരിചിതമാണ്.
And the table mount during the summer and the autumn season, the shepherd takes the sheep to the table mount.
സാധാരണ ഉഷ്ണകാലത്തും ഈ പ്രകാരമുള്ള ശരത്കാലത്തുമാണ് ആടുകളുമായിട്ട് ഇടയൻ ഈ പ്രദേശങ്ങളിലേക്ക് പോകുന്നത്.
By the time the autumn is going to end, he will return back to his home.
ആ ശരത്കാലം തീരാനാവുമ്പോഴേക്ക് ആടുകളുമായിട്ട് ഇടയൻ തന്റെ ഭവനത്തിലേക്ക് മടങ്ങി
വരും. Before the winter starts, he back home.
തണുപ്പുകാലം തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്റെ ഭവനത്തിൽ എത്തിച്ചേരും.
So this is the time, the summer time, he goes there.
ഈ ഉഷ്ണകാലത്താണ് ആടുകളുമായിട്ട് പ്രകാരമുള്ള പ്രദേശത്തേക്ക് പോകുന്നത്.
These table mounts are very common in the land where the shepherding is very popular.
വളരെയധികം ഈ ഇടയന്മാരുള്ള സ്ഥലങ്ങളിൽ ഇപ്രകാരമുള്ള മലമ്പ്രദേശങ്ങൾ വളരെ സുപരിചിതമാണ്.
And it is may not be of a big size which I have shown the pictures, it may be of a small size.
ഞാൻ കാണിച്ച പടത്തിലുള്ളത് പോലെ അത്ര വലിപ്പമുള്ള സ്ഥലങ്ങളായിരിക്കണമെന്നില്ല, ചെറിയ ചെറിയ പ്രദേശങ്ങളും ഉണ്ട്.
This is seems to be a common in the western United States and the southern Europe.
അമേരിക്കയുടെ ചില ഭാഗങ്ങളിലും അതുപോലെ യൂറോപ്പ് തെക്കൻ യൂറോപ്പിലൊക്കെ ഇപ്രകാരമുള്ള പ്രദേശങ്ങൾ സർവ്വസാധാരണമാണ്.
This is normally called by the shepherds, it's a technical term in the shepherding language called mesas.
ഇടയന്മാരുടെ ഭാഷയിൽ ഇതിനെ വിളിക്കാറുള്ളത് മെസാസ് എന്നാണ്.
Actually I think our മലയാളം മേശ maybe might have come from that.
ഇതിനാണോ നമ്മുടെ മലയാളത്തിൽ മേശ എന്നുള്ള പദം വന്നത് ഞാൻ സംശയിച്ചു പോവുകയാണ്.
Seems to be like that.
അങ്ങനെ തോന്നുകയാണ്.
Because this is originally this mesas is a Spanish word.
സ്പാനിഷ് ഭാഷയിൽ മേശയ്ക്കുള്ള ഒരു പദം ടേബിളിനുള്ള പദമാണ് മെസാസ് എന്നത്.
ഈ മെസാസ് ദാറ്റ് ഇസ് ആക്ച്വലി പ്രോബബ്ലി ദി പോർച്ചുഗീസ് പീപ്പിൾ വെൻ വി കെയിം ഇൻ ദി ഇനിഷ്യൽ ഡേയ്സ് പ്രോബബ്ലി ദേ മൈറ്റ് ഹാവ് യൂസ്ഡ് ദിസ് വേർഡ് ഇൻ ഇന്ത്യ, പ്രോബബ്ലി ഇന്ത്യൻ ലാംഗ്വേജ് ഓൾസോ ഹാവിംഗ് ദി സെയിം വേർഡ്.
ആദ്യ നാളുകളിൽ പോർച്ചുഗീസുകാർ കച്ചവടത്തിനായിട്ട് ഇന്ത്യയിൽ വന്ന സമയത്ത് ഒരുപക്ഷെ അവരിൽ നിന്നും കിട്ടിയ ഒരു വാക്കായിരിക്കാം മേശ എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നത്.
Okay, you can do a research on that and find out how the word has originated.
നിങ്ങൾക്ക് ആ വാക്കിൽ ഒരു അന്വേഷണം നടത്തുകയും അതേപ്രകാരം ഇവിടെ നിന്ന് വന്നു എന്ന് കണ്ടുപിടിക്കുകയും.
Not only in Malayalam, in Hindi mesh, that's the word is used in mesh.
ഹിന്ദിയിലും
in Indian languages that is commonly used.
ഹിന്ദിയിലും അപ്രകാരമുള്ള ഒരു പദപ്രയോഗം കാണാൻ സാധിക്കുന്നുണ്ട്.
And you should understand, Indians are not used to have tables. We were always sitting on the ground, on the floor.
ഇന്ത്യക്കാരെ സംബന്ധിച്ച് പലപ്പോഴും നമ്മൾ തറയിൽ ഇരിക്കുന്ന ഒരു രീതിയാണ് ആദ്യ നാളുകൾ മുതലുള്ളത്.
ഈവൻ ദ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ഈസ് ഓൾസോ ദേ സിറ്റിംഗ് ഡൗൺ ആൻഡ് ഹാവിംഗ് ദ
കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയും അവർ നിലത്താണ് ഇങ്ങനെ ഇരിക്കാറുള്ളത്.
ദേ നെവർ ഹാഡ് എ റൗണ്ട് ടേബിൾ കോൺഫറൻസ്.
അപ്രകാരം ഒരു വട്ടമേശ സമ്മേളനം സാധാരണ ഉണ്ടാകാറില്ല.
ടേബിൾ ഈസ് നോട്ട് അവർ കൾച്ചർ.
അതുകൊണ്ട് ഈ മേശ അല്ലെങ്കിൽ ടേബിൾ എന്നുള്ളത് നമ്മുടെ ഒരു സംസ്കാരത്തിൽ വരുന്നില്ല.
നൗ വി ഹാവ് അഡോപ്റ്റഡ് ഫ്രം ദ വെസ്റ്റേൺ കൾച്ചർ.
എന്നാൽ ആ പാശ്ചാത്യ ദേശങ്ങളിൽ നിന്ന് നമ്മളതിപ്പോൾ സ്വീകരിച്ചിരിക്കുകയാണ്.
That is what I have all the feeling that this word is originated from this place, same thing.
അതുകൊണ്ട് എന്റെ വിലമായ സംശയം ഇവിടെ നിന്നും ലഭിച്ചിരിക്കുന്ന ഒരു വാക്കാണെന്നുള്ള രീതിയിലാണ്.
Now the prepare the shepherd prepares the table.
ഇടയൻ ഒരു മേശ ഒരുക്കുകയാണ്.
How he prepares the table, that is what we are going to consider in the next session.
ഇനിയുള്ള സെഷനിൽ എപ്രകാരം ഈ മേശ ഒരുക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് നാം പഠിക്കാൻ പോകുന്നത്.
Before taking the sheep to the table mount, the shepherd himself goes first.
ഈ മലമുകളിലേക്ക് ആടുകളെ കൊണ്ടുവന്നതിന് മുമ്പായിട്ട് ഇടയൻ അവിടെ കടന്നുചെല്ലും.
He will never take the sheep to a place where he never had gone.
താൻ ഒരിക്കലും പോയിട്ടില്ലാത്തൊരു പ്രദേശത്തേക്ക് ഈ ആടുകളെ കൊണ്ടുപോവുകയില്ല.
So first of all he will go and survey the land.
ആദ്യം താൻ അവിടെ പോയി ആ പ്രദേശം ഒന്ന് ചുറ്റി കാണും.
For that purpose he has to pass through the valley.
ആ ഒരു അനുഭവത്തിന് വേണ്ടി ഈ കുടിൽ കൂടി ഈ താഴ്വരയിൽ കൂടി താൻ കടന്നു പോകും.
We have seen earlier how the valley is a dangerous place.
നമ്മൾ കാണുകയുണ്ടായി എത്ര അപകടകരമായ സ്ഥലമാണെന്ന് കണ്ടു.
But the sheep has to go through the valley to reach the Table Mount.
എന്നാൽ ഈ ആട് മലമുകളിലേക്ക് പോകണമെങ്കിൽ ഈ
And so the shepherd has already marked the way how the sheep can be going to that and how he can reach at the top of the mountain.
എന്നാൽ അതിനു മുമ്പായിട്ട് ഇടയൻ ഈ ആടുകൾക്ക് പോകേണ്ടുന്ന പാത ഒരുക്കി അതിന്റെ മുകളിലേക്ക് എത്തേണ്ട രീതികളൊക്കെ കണ്ടുപിടിച്ചു വെച്ചിരിക്കുകയാണ്.
And he prepares the table before bringing the sheep into the summer land.
ഈ ഉഷ്ണകാലത്ത് ആടുകളുമായിട്ട് മലമുകളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് അവർക്ക് വേണ്ടി അവിടെ ഒരു പ്രദേശം ഒരുക്കി വെച്ചിരിക്കുകയാണ്.
And he will locate the place where the sheep he has to keep for the summer. ഈ
ഉഷ്ണകാലത്ത് ആടുകളെ മേയ്ക്കുവാൻ തക്കൊണ്ടുള്ള ഒരു പ്രദേശം താൻ കണ്ടുവച്ചിരിക്കുകയാണ്.
We will observe very carefully how the grass is growing.
പുല്ലുകളുടെ വളർച്ച താൻ ഹൃദയം ശ്രദ്ധിച്ച് നോക്കി കണ്ടിട്ടുണ്ട്.
And he will say, locate a place where he can have a tent and camp there.
അവിടെ തനിക്ക് തങ്ങുവാൻ തക്കൊണ്ട് ഒരു കൂടാരം അടിക്കുന്നതൊക്കെ താൻ കണ്ടുവച്ചിരിക്കുകയാണ്.
And he will locate where the water pools are there, small small pools where the sheep can drink water.
ആടുകൾ കുടിക്കുവാൻ തക്കൊണ്ടുള്ള ചെറിയ ചെറിയ കുളങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം താൻ നോക്കി വെച്ചിട്ടുണ്ട്.
And so he will locate all the strategic points there.
അവിടെയുള്ള എല്ലാ സൗകര്യ കാര്യങ്ങളും താൻ കണ്ടുവച്ചിരിക്കുകയാണ്.
And he will observe whether wild animals are there.
എന്തെങ്കിലും വന്യജീവികൾ വരുന്നുണ്ടോ എന്ന് നോക്കി.
Maybe wolf for a fox or some wild animal will be there.
ചില ചെന്നായ്ക്കളോ കുറുക്കന്മാരോ ഒക്കെ അവിടെ ഉണ്ടായിരിക്കാം.
So he has to take care of the wild animals.
അപ്രകാരമുള്ള വന്യജീവികളിൽ നിന്നും സംരക്ഷണം വേണം.
So he will study very carefully everything.
എല്ലാ കാര്യങ്ങളും നന്നായിട്ട് താൻ പഠിച്ചിട്ടുണ്ട്.
And he, if the growth is not proper, he takes some leguminous plant, some pea and all, he just spread it so that by the time when he come with the sheep, he should grow.
ഒരു പക്ഷേ നല്ല നിലയുള്ള പുല്ലുകൾ വളർന്നില്ലെങ്കിൽ ചില പയറുവർഗ്ഗങ്ങളുടെ ഒക്കെ ആ വിത്തുകൾ കൊണ്ട് താൻ വിതച്ചിട്ട് ഈ ആടുകൾ വരുമ്പോഴത്തേക്കും അത് നന്നായിട്ട് വളർന്നു നിൽക്കും.
And not only that, he carries salt because the salt is needed for the sheep.
മാത്രമല്ല ഉപ്പ് തന്റെ കയ്യിൽ കരുതും, ഈ ആടുകൾക്ക് ഉപ്പ് വളരെ ആവശ്യമാണ്.
So he spread the salt also in that area where the sheep has to feed.
ഈ ആടുകൾ മേയേണ്ടതായ സ്ഥലത്ത് താൻ ധാരാളം ഉപ്പും വിതറാറുണ്ട്.
Recently we visited the camel farm. I told you somewhere
ഒട്ടകങ്ങളെ വളർത്തുന്ന സ്ഥലത്ത് പോകാൻ
തുടങ്ങി. First time I'm going to a camel farm.
അപ്രകാരമുള്ള ഒരു ക്യാമൽ ഫാമിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്.
Of course camels we have seen, but so many camels together.
ഒട്ടകങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിലും ഒരുപാട് ഒട്ടകങ്ങളെ ഒരുമിച്ച് കാണുന്ന ആദ്യമായിരുന്നു.
So I saw that man who is taking care of the camel.
ഈ ഒട്ടകങ്ങളെ സംരക്ഷിക്കുന്ന ആ വ്യക്തി.
And he took a big rock, something like that, he was dipping in the water and just keeping that in the the box where they are feeding, the camels are feeding.
ഈ ഒട്ടകങ്ങൾ പുല്ല് തിന്നുന്ന ആ ഒരു പാത്രത്തിലേക്ക് ഈ വ്യക്തി ഒരു നീളമുള്ള ഒരു പാറ കഷ്ണം പോലെ ഒരു കഷ്ണം വെള്ളത്തിൽ മുക്കിയിട്ട് അവിടെ കൊണ്ടിട്ടു.
I was wondering why he is giving this rock to the camel.
ഞാൻ അതിശയിച്ചു, എന്തിനാണ് ഈ പാറ കഷ്ണം ഒട്ടകത്തിന് കൊടുക്കുന്നത്?
Then we were carefully observing, all the camels came near that rock is structure.
പെട്ടെന്ന് ആ പാറ കഷ്ണം ഇട്ടപ്പോഴത്തേക്ക് എല്ലാ ഒട്ടകങ്ങളോടും ഒന്നിച്ചു വന്ന് അതിന്റെ മുമ്പിലേക്ക് നിന്നു.
They started licking on that.
അവരത് നക്കുവാൻ തുടങ്ങി.
Then I understood, it's not the rock, it is a salt. In fact it's a big piece of salt.
പിന്നീടാണ് മനസ്സിലായത്, ഒരു ഉപ്പിന്റെ വലിയൊരു കഷ്ണമാണ്, പാറ കഷ്ണം പോലിരിക്കുന്ന ഒരു കഷ്ണമാണ്.
So the rock, this camel, they need a lot of salt.
ഒട്ടകത്തിന് ധാരാളം ഉപ്പ് ആവശ്യമുണ്ട്.
So this man is providing salt to them.
അതുകൊണ്ട് ഈ നോക്കുന്ന വ്യക്തി ഒട്ടകങ്ങൾക്ക് പുല്ല് ഉപ്പ് കൊടുക്കുകയാണ്.
The same thing in a summer day, you know, summer time the evaporation takes place, perspiration takes place, we lose a lot of salt.
ഉഷ്ണകാലങ്ങളിൽ ഈ ചൂട് കൊണ്ട് ബാഷ്പീകരണം സംഭവിക്കുകയും ജലം ധാരാളം നഷ്ടപ്പെടുകയും ചെയ്യും.
So we need salt at that time. That's why he provides the salt and makes sure that sufficient salt will be available in the grassland.
അതുകൊണ്ട് ആ പുൽപ്രദേശങ്ങളിൽ ധാരാളം ഉപ്പുകൾ ഇടയൻ വിതരണമാറുണ്ട്.
So he identifies his campsite and everything.
തനിക്ക് തങ്ങേണ്ട സ്ഥലങ്ങളൊക്കെ താൻ കണ്ടുപിടിച്ച് മനസ്സിലാക്കി.
And he understand how many days he can feed in that land. The carrying capacity he will estimate.
മാത്രമല്ല എത്ര ദിവസങ്ങൾ ഈ ആടുകളെ അവിടെ പോറ്റി പുലർത്താമെന്നുള്ള കാര്യവും താൻ നോക്കി വെച്ചിട്ടുണ്ട്.
And whether it will damage the land, that also he has to examine.
മാത്രമല്ല ആ പ്രദേശം ഈ ആടുകൾ നശിപ്പിക്കുമോ എന്നുള്ള കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്.
So the shepherd will take care of everything and prepares the entire area.
അതുകൊണ്ട് ഈ ആടുകൾക്ക് വേണ്ടിയുള്ള സകല കാര്യങ്ങളും മുന്നമേ തന്നെ ഇടയൻ നോക്കി ശ്രദ്ധിച്ചു വെച്ചിട്ടുണ്ട്.
Then he will observe, is there any poisonous plants there?
മാത്രമല്ല എന്തെങ്കിലും വിഷച്ചെടികൾ അവിടെ നിന്ന് നിൽപ്പുണ്ടോ എന്ന്
നോക്കും. Even if weeds are there, he will try to pluck it away.
അപ്രകാരമുള്ള എന്തെങ്കിലും കളകളൊക്കെ ഉണ്ടെങ്കിൽ താൻ നേരത്തെ അത് പറിച്ചു മാറ്റിക്കളയും.
So the shepherd is very careful in preparing the land.
ഈ പ്രദേശം ഒരുക്കുന്ന കാര്യത്തിൽ ഇടയൻ വളരെ ശ്രദ്ധാലുവാണ്.
Only to the prepared land he will take.
ഒരുക്കപ്പെട്ട ഒരു സ്ഥലത്തേക്ക് മാത്രമേ ഈ ഇടയൻ ആളുകളെ കൊണ്ടുപോകുകയുള്ളൂ.
The sheep has to travel through this valley.
ഈ താഴ്വരയിൽ കൂടി ആടുകൾ സഞ്ചരിച്ച്
and finally should reach on the table mount.
ആ ഒടുവിലായിട്ട് ആ മലയുടെ മുകളിലേക്ക് ആടുകൾ എത്തിച്ചു.
But sheep need not to worry anything.
ഈ ആടിനൊന്നും ആകുലപ്പെടേണ്ട കാര്യമില്ല.
It is sure that he will take to the best place.
ആടുകൾ അറിയാം, ഏറ്റവും മെച്ചമായ സ്ഥലത്തേക്ക് മാത്രമേ തന്റെ ഇടയൻ തന്നെ
കൊണ്ടുപോകൂ. So that is what our Lord is also doing.
അത് തന്നെയാണ് നമ്മുടെ കർത്താവ് നമ്മോടുള്ള ബന്ധത്തിൽ ചെയ്യുന്നത്.
Sometimes when he takes to the very difficult path, the shadow of death, we wonder, Lord, are you really leading me in the right way?
പലപ്പോഴും കൂരിൽ താഴിൽ കൂടി നമ്മളെ കടത്തിവിടുമ്പോൾ നമ്മൾ സംശയിച്ചു പോകും, കർത്താവെ യഥാർത്ഥ വഴിയിലാണോ ഞാനെ കൊണ്ടുപോകുന്നത്?
Don't worry, he will never lead us in a wrong way.
അതോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല, തെറ്റായ മാർഗത്തിൽ അവൻ നമ്മളെ കൊണ്ടുപോകുകയില്ല.
Maybe our sicknesses,
ചിലപ്പോൾ നമ്മുടെ രോഗങ്ങൾ.
Maybe our financial problems,
നമ്മുടെ പണപരമായിരിക്കുന്ന സാമ്പത്തിക
പ്രശ്നങ്ങൾ. Maybe our relationship, so many problems we are facing,
നമ്മുടെ ബന്ധങ്ങൾ, ഇങ്ങനെ അനേക പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നു.
Whenever we pass through that experiences, depend upon him, oh Lord, are you lead me in the right way? That we have to think.
പ്രയാസഘട്ടങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ കർത്താവിൽ തന്നെ ആശ്രയിച്ച്, കർത്താവേ നീ എന്നെ നയിക്കുന്നല്ലോ എന്നുള്ള ചിന്തയിൽ നമ്മൾ.
Yes, if we depend upon him, he definitely will lead to the right way.
അവനിൽ നാം ആശ്രയിച്ചാൽ യഥാർത്ഥ വഴിയിലേക്ക് അവൻ നമ്മളെ കൊണ്ടുപോകും.
You read, take the example of Joseph.
യോസഫിന്റെ ഉദാഹരണം നമ്മൾ.
What all problem he faced, isn't it?
എന്തെല്ലാം പ്രശ്നങ്ങൾ തന്നെ അഭിമുഖീകരിച്ചു.
He loved his brethren very much.
തന്റെ സഹോദരന്മാരെ തന്നെ വളരെ സ്നേഹിച്ചു.
So he went with the food to them.
അവർക്ക് വേണ്ടി ആഹാരവുമായിട്ടാണ് പോയത്.
They ate it very well.
അവർ നന്നായിട്ട് ഭക്ഷിച്ചു.
But what they did?
എന്നിട്ട് എന്താ അവർ ചെയ്തത്?
They threw him into the well where there's no water.
ഒടുവിൽ അവനെ പിടിച്ച് ആ പൊട്ട കിണറ്റിൽ അവർ എറിഞ്ഞു.
They thought of killing him, in fact.
അവനെ കൊല്ലുന്നതാണ് അവർ ചിന്തിച്ചത്.
Probably Reuben might have interfered and said not to kill him.
Reuben ഇടപെട്ട് അവനെ കൊല്ലാതിരിക്കാൻ ശ്രമിച്ചു.
While they were eating, they saw the Ishmaelites are going, some people are traders are going.
അവരെ കൂടിയിരുന്ന ഭക്ഷണമുണ്ടെന്നപ്പോൾ ഇസ്മായിലെ കച്ചവടക്കാരെ കടന്നു പോകുന്നത് കണ്ടു.
Joseph may be thinking, I came to love them and to give the food I gave, why these people are doing all this?
യോസേഫ് ചിന്തിച്ചിട്ടുണ്ടാകും, ഞാൻ ഇവർക്ക് ആഹാരം വന്ന് ഞാൻ അവരെ സ്നേഹിച്ചു, പിന്നെ എന്തിനാണ് അവൻ എന്നോട്
ചോദിച്ചത്?
ഒടുവിൽ അവനെ വിറ്റ്
കളഞ്ഞു.
അവരെ മിസ്രയീമിലേക്ക് അവനെ
കൊണ്ടുപോയി.
എന്തെല്ലാം കഷ്ടതകൾ അനുഭവിച്ചു.
Really he had experienced the valley in his life.
തന്റെ ജീവിതത്തിൽ ആ ഒരു കൂരിൽ താഴ്വരയിൽ കൂടി തന്നെ
പോയി. In the house of Potiphar.
പോത്തിഫറിന്റെ ഭവനത്തിൽ.
Earnestly working.
വളരെ കഠിനാധ്വാനം ചെയ്യുകയാണ്.
I always say that Joseph was the workaholic man in the Bible. Workaholic.
ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് തിരുവചനത്തിൽ ഏറ്റവും കഠിനാധ്വാനം ചെയ്യുന്ന ജോലിയോട് വളരെ മമതയുള്ള ഒരു വ്യക്തിയായിട്ട് യോസഫിനെ കാണാറുണ്ട്.
He was wherever he was appointed, he was working day and night.
എവിടെല്ലാം തന്നെ നിയോഗിക്കുന്നു അവിടെല്ലാം താൻ രാത്രിയും പകലും ജോലിയാണ്.
It is because of his workaholic nature he landed up in trouble.
ഈ ഒരു കഠിനാധ്വാന പ്രവൃത്തി മുഖാന്തരമാണ് താൻ പ്രശ്നത്തിൽ ചാടുന്നത്.
He read like this.
ഇപ്രകാരം വായിക്കുന്നു.
When there was no one, he entered into the house to work.
ആരുമില്ലാത്ത സമയത്ത് ആ ഭവനത്തിൽ ജോലിക്ക് വേണ്ടി താൻ കടന്നു.
That is the mistake of Joseph.
അത് യോസഫിന്റെ ഒരു അർത്ഥമായിട്ട് കാണുകയാണ്.
But he was not concerned about, he wanted to finish his work.
താൻ അതിനൊന്നും ചിന്തയില്ല, തനിക്ക് എങ്ങനെയെങ്കിലും തന്നെ ജോലി തീർക്കണം.
Youngsters, be careful, don't enter into any house where nobody is there.
ചെറുപ്പക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം, ആരുമില്ലാത്ത ഭവനങ്ങളിൽ ചെന്ന് കയറാൻ
അറിയാം. He should have called an assistant and entered into that house.
സഹായിയെയും കൂടെ വിളിച്ചുകൊണ്ട് വേണമെങ്കിൽ പോകാമായിരുന്നു.
But what happened to Joseph? He was working hard.
ജോസഫിന് എന്താ സംഭവിച്ചത്? തന്റെ ആ ജോലിയോടുള്ള തന്റെ സ്നേഹം പ്രശ്നത്തിൽ ചാടിച്ചു.
You know what happened? Landed up in all the trouble.
എല്ലാ പ്രശ്നത്തിനും അത് കാരണമായി തീർന്നു.
And then he was in jail.
പിന്നെ താൻ ജയിലിലായി.
Then finally we know that God in a wonderful manner helped him.
എന്നാൽ നമ്മൾ ഒടുവിലായിട്ട് കാണുന്നത് അത്ഭുതകരമായ നിലയിൽ ദൈവം അവനെ സഹായിച്ചു.
He thought the prisoner will help him. He said, remember me when you go there.
താൻ ജയിലിൽ കിടന്നപ്പോൾ ആ പ്രമാണിയോട് പറയുകയുണ്ടായി, നീ പോകുമ്പോ എന്നെ ഓർക്കണമെന്ന് പറഞ്ഞു.
But that fellow forgot totally.
എന്നാൽ ആ പ്രമാണിയും തന്നെ മറന്നു കളഞ്ഞു.
ചില
നാളുകൾക്ക് ശേഷമാണ് ഈ പ്രമാണി യോസഫിനെ ഓർക്കുന്നത്.
ജോസഫ് why this all suffering for me?
ജോസഫ് ചിന്തിച്ചു കാണും, എന്തിനാ, എന്തുകൊണ്ടാണ് എനിക്ക് ഈ കഷ്ടതകളെല്ലാം ഒരുമിച്ച്.
And we say, imagine in the beginning,
അത് തന്റെ
just imagine something happens like this.
ഇപ്രകാരം എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ചിന്തിക്കുക.
God is telling Joseph.
ജോസഫിനോട് പറയുന്നു,
ജോസഫ് you will carry the food to your brother.
നീ നിന്റെ സഹോദരന്മാർക്ക് ആഹാരം കൊണ്ടുപോകണം.
They will throw you into this one.
അവര് നിന്നെ കുഴിയിലെറിയും.
Then you will go there.
പിന്നീട് നീ അങ്ങ് പോകും.
And all these things you experience.
ഈ അനുഭവങ്ങളെല്ലാം നീ കടന്നു പോകും.
And finally you will become the prime minister of Egypt.
ഒടുവിൽ നീ മിസ്രയീമിന്റെ പ്രധാനമന്ത്രിയായിട്ട്.
So you would have faced this situation.
അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ സാഹചര്യത്തെ താൻ എങ്ങനെ അഭിമുഖീകരിച്ചേനെ.
He gave the food.
താൻ ആഹാരം കൊടുത്തു.
Then they throw him into the well.
കുഴിപ്പൊട്ടക്കിണറിൽ എറിഞ്ഞു.
Okay, you do, I will become the prime minister of Egypt.
നിങ്ങൾ ചെയ്തോ, ഞാൻ ഒടുവിൽ പ്രധാനമന്ത്രിയാകും.
When the Potiphar's house, if she is doing, don't worry, one day I will become the
പൊതിഫറിന്റെ വീട് ചെല്ലുമ്പോഴും ഇതൊക്കെ ചെയ്തോ, ഞാൻ ഒരിക്കൽ പ്രധാനമന്ത്രിയാകും.
ഇഫ് ദ ഓൾ ദ തിങ്സ് വർ റിവീൽഡ് ഹിം ഇൻ ദി ഏർലിയർ, ഹി വുഡ് ഹ faced it very easily, isn't it?
ആ തുടക്കത്തിൽ ഇതെല്ലാം വെളിപ്പെടുത്തി കൊടുത്തായിരുന്നെങ്കിൽ താൻ വളരെ സുഖമായിട്ട് ഇതിൽ കൂടി കടന്നു പോയേനെ.
Yes, that is what our Lord is doing. We have to understand.
ആ നമ്മുടെ ദൈവം ചെയ്യുന്നത് ഇതാണ്.
Sometimes we won't understand the end result.
ആ ഒടുവിലത്തെ ആത്യന്തിക ഫലം നാം മനസ്സിലാക്കണം.
That's why we are murmuring.
അതുകൊണ്ടാണ് നാം പുറുപുറുത്തു പോകുന്നത്.
But one thing we have to understand.
ഒരു കാര്യം നാം മനസ്സിലാക്കണം.
He is leading towards a place where he's already prepared for us.
താൻ നമുക്ക് വേണ്ടി നേരത്തെ ഒരുക്കിയിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മളെ
കൊണ്ടുപോവുകയാണ്. He is going to take us to the land that is prepared.
ഒരുക്കപ്പെട്ട ഒരു സ്ഥലത്തേക്ക് നമ്മൾ നമ്മളെ കൊണ്ടുപോവുകയാണ്.
So when we go through the experiences, we should understand he will never take to such experiences where he has never passed.
ഒരു കാര്യം ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ നമ്മൾ ഓർക്കേണ്ടത് താൻ ഒരിക്കലും കടന്നു പോയിട്ടില്ലാത്ത ഒരു സ്ഥലത്തേക്ക് അവൻ നമ്മളെ കൊണ്ടുപോകുന്നു.
He is leading towards that the prepared land, the table mount.
ഒരുക്കപ്പെട്ട ആ ഒരു ഉന്നതമായ സ്ഥലത്തേക്ക് നമ്മളെ അവൻ
കൊണ്ടുപോകുന്നു. If we want to go to the higher spiritual experiences, we have to pass through this valley.
ആത്മീയ ജീവിതത്തിന്റെ ഉന്നതമായ സ്ഥലങ്ങളിലേക്ക് നാം എത്തപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ താഴ്വരയിൽ കൂടി നാം കടന്നു പോകണം.
You know the Peter and his disciples, Peter, James and John, they went on the top of the mountain.
Patrosum Jacobum Yohannanum aa malayude moodilekku poya namukariyam.
Really they enjoyed that.
Avada avaru nannayittu aaswadichu.
Peter said it is better to be here only.
Patrosum paranju ibidi irikkunnathu nallathu.
Oh, I will make even I want we will make a tent also.
Njane kooda venamengil koodaram adikkan thayaranu.
He doesn't know anything about tent. He was actually fisherman. He is not a tent maker.
Aa koodara paniye kurichu thanikku onnum arithilla. Than kevalam oru mukkuvanaanu.
Was very happy to make the tent.
Ennittum koodaram undakkuvan than valare santoshtana.
What he saw there on the mount?
Ah, malamoolu than enda kandathu?
He saw the glory of Lord Jesus Christ.
Kathavarik Yesu Christuvinte tejasu than kandu.
When we pass through all this experience and reach on the table mount, we will see his glory.
Ee anubhavathil koodi ellam kadannu poi unnathamayirikkunna aa pradeshathekku ethumbol kathavinte mahattvam kaanu.
That is why he is taking us on the table mount.
Adhu vendiyana avan nammale malamoolilekku.
He wants to bless us. That's what he is taking there.
നമ്മെ അനുഗ്രഹിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു.
As I told you yesterday, Job was passing through all the experience because God wants to bless Job, doubly bless him.
നേരത്തെ ഓർമ്മിച്ചതുപോലെ യോബ് ഈ അനുഭവത്തിൽ കൂടി എല്ലാം അവനെ കടത്തിവിട്ടു കാരണം ഇരട്ടിയായിട്ട് അവനെ അനുഗ്രഹിക്കുവാൻ.
So the Lord will go before us and he will prepare the table land.
അതുകൊണ്ട് കർത്താവ് നമ്മുടെ മുമ്പായിട്ട് പോയി നമുക്ക് വേണ്ടി അവൻ മേശ ഒരുക്കുകയാണ്.
As I told you, he will see the preparation is very well done, all the weeds and will be removed.
ഞാൻ ഓർമ്മിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും അവൻ നേരത്തെ ക്രമീകരിക്കുകയാണ്, കളകളൊക്കെയും പറിച്ചു കളയുകയാണ്.
Even the smallest observation he will make any poisonous plants are there.
വളരെ സൂക്ഷ്മ നിരീക്ഷണത്തിൽ കൂടി എന്തെങ്കിലും വിഷച്ചെടികൾ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കും.
For example, here I am showing you two plants.
ഉദാഹരണത്തിന് ഇവിടെ രണ്ട് ചെടികൾ നിങ്ങളെ കാണിക്കുകയാണ്.
There's a white and blue camas is there.
ഇവിടെ വെള്ളയും നീലയും ആയിരിക്കുന്ന രണ്ട് ചെടികൾ.
This white camas is highly poisonous.
ഇപ്രകാരമുള്ള ചെടികൾ വളരെ വിഷം
the blue is very nutritive, very good.
എന്നാൽ ഈ നീല ചെടി വളരെ പോഷകഗുണമുള്ള ചെടിയാണ്.
So when the shepherd goes there, he will see this is very good, but the poisonous plant will be there.
ഇടയൻ അവിടെ ചെല്ലുമ്പോൾ ഇടയൻ മനസ്സിലാക്കും ഇത് നല്ലതാണ്, എന്നാൽ അതിന്റെ ഇടയിൽ ചില വിഷച്ചെടികൾ.
Look at this, entire thing is blue, but there's one small white one is there.
Ella nalla neela chedigalana adin idayile oru vella chediyumundu.
And he will remove that.
Than adu parichu kalayum.
You know the sheep is very sensitive to small poisonous even a small plant.
Ee aadine sambandhichu adu valare mruduvayirikkunna jeevi ayathukonde cheriya visham kittiyalum adu prayasam undaavum.
I hope we are familiar with the goat in our Kerala.
Nammude Keralathilulla aadukale kurichu nam chindikkumbol
you those who are familiar with the goat you understand even a small plant very poisonous or something even tapioca leaf he can kill a sheep goat.
നമുക്കറിയാം അവിടെ നാട്ടിലുള്ള ആടുകൾക്ക് ഈ കപ്പയുടെ ഇല കടിച്ചാൽ പോലും ചിലപ്പം പ്രശ്നം ഉണ്ടായി എന്ന് പറയാം.
I have seen many times even biting a small leaves of this tapioca many of the goat they die.
ചില കപ്പയുടെ ഇലകൾ തിന്നിട്ട് അനേക ആടുകൾ ചത്തുപോയിട്ടുള്ളത് എനിക്കറിയാം.
So it is very sensitive to leaves and if any poisonous plants are there it will die.
എന്തെങ്കിലും വിഷച്ചെടി ഉണ്ടെങ്കിൽ ഈ ആട് തിന്നുകയും അത് ചത്തുപോവുകയും ചെയ്യും.
So the shepherd is very very careful on this one.
അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇടയൻ വളരെ ശ്രദ്ധാലുവാണ്.
Yeah, Philip Kutty is also very careful for that.
Philip Kutty ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുവാണ്.
And he knows that he cannot alone remove all these wild poisonous plants.
അതുകൊണ്ട് തനിക്കറിയാം തനിക്ക് തന്നെയും കൊണ്ട് തന്നെ ഇത് മുഴുവൻ പറിച്ചു കളയാൻ സാധിക്കില്ല.
So sometimes he calls his children, come we will clean all the unwanted weeds from here.
അതുകൊണ്ട് താനെ തന്റെ മക്കളെയും കൂടെ വിളിച്ചിട്ട് ഇപ്രകാരമുള്ള ചെടികളെല്ലാം പറിച്ച് ശുദ്ധീകരിക്കും.
സോ ദ ഷെപ്പേർഡ് ടേക്സ് എ ലോട്ട് ഓഫ് പെയിൻ ടു കീപ് ദ ഗ്രൗണ്ട് പ്രോപ്പർ.
അതുകൊണ്ട് ഈ ഇടയൻ വളരെ ശ്രദ്ധയോടുകൂടി ഈ പ്രദേശം നന്നായിട്ട് ശുദ്ധീകരിക്കും.
ദേർ ഈസ് എ ഹാർഡ് ലേബർ ബിഹൈൻഡ് ദ പ്രിപ്പറേഷൻ ഓഫ് ദ ടേബിൾ.
ഈ മേശ ഒരുക്കുന്നതിന് മുമ്പായിട്ട് വലിയൊരു കഠിനാധ്വാനം അതിന്റെ പിന്നിലുണ്ട്.
ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്,
അത് മാത്രമല്ല,
ഹി കീപ്സ് ആൻ ഐ ഓൺ ദ പ്രിഡേറ്റേഴ്സ്. വാട്ട് ആർ വി സീ ഇൻ ദ, ഹി വിൽ പ്രിപ്പയർ എ ടേബിൾ ബിഫോർ മൈ എനിമീസ്.
മാത്രമല്ല, ആ മുന്നിൽ വരാൻ പോകുന്ന ശത്രുക്കളുള്ള ബന്ധത്തിൽ അവന്റെ ഒരു കണ്ണ്, ഒരു ദൃഷ്ടി അവരുടെ മേലുണ്ട്.
ഷെപ്പേർഡ് നോസ് ദാറ്റ് ദിസ് ഏരിയ ഈസ് വൈൽഡ് ബീസ്റ്റ്സ് ആർ ദേർ.
ഈ പ്രദേശം വന്യജീവികളുള്ള സ്ഥലമാണെന്ന് ഇടയൻ നന്നായിട്ട്
അറിയാം. ദ ബിയർ മേ ബി ദേർ, ഈവൻ മേ ബി ലയൺ മേ ബി ദേർ.
കരടി വരാം, സിംഹങ്ങൾ കടന്നു വരാം.
ദ വൂൾസ് മേ ബി ദേർ,
ചെന്നായകൾ കടന്നു വരാം.
സോ ഓൾ ദീസ് ആനിമൽസ് ഹി ഹാസ് ടു ടേക്ക് കെയർ ആൻഡ് ഹി വാണ്ട്സ് ടു പ്രൊട്ടക്ട് ഹിസ് ഷീപ്പ് ഫ്രം ദം.
ഈ ജീവികളിൽ നിന്നെല്ലാം ഈ ആടുകളെ സംരക്ഷിക്കണം.
വി നീഡ് ടു ബി കെയർഫുൾ, ബി ക്ലോസർ ടു ദ ഷെപ്പേർഡ്, വി വിൽ ബി സേഫ്.
ഇടയനോട് ചേർന്നിരിക്കുകയാണെങ്കിൽ നാം സുരക്ഷിതരാണ്.
ബട്ട് സം ഷീപ്പ് ദേ ആർ വെരി നോട്ടി ആൻഡ് ദേ ഗോ എവേ ഫ്രം ദ ഷെപ്പേർഡ്.
എന്നാൽ ചില ആടുകൾ അവരെ കുസൃതി കാണിച്ച് ആ ഇടയനിൽ നിന്നും അകന്നു പോകും.
That is the example, best example, Peter.
Petros nalloru udaharanam.
Lord told him,
kadal paranju,
Peter,
Petrose, Petrose,
Simon, that's it. Simon,
Simone,
old name, Simon.
Avante pade vere vilichu.
Just now Satan told me to treat you very well, means see you.
Ninne paachikalayvan Satan ennodu anuvadam chodichu.
I prayed for you.
Pashcha njan ninakku vendi prarthichu.
Be careful.
Nee valare shraddhikanam.
Brother, he was careful.
പത്രോസ് ശ്രദ്ധിച്ചു.
He said, yes, you have to be very careful.
കർത്താവ് പറഞ്ഞു, പത്രോസ് നീ ശ്രദ്ധിക്കണം.
But Peter was not careful.
പക്ഷേ പത്രോസ് ശ്രദ്ധിച്ചില്ല.
What the scripture says?
എന്താ തിരുവചനം പറയുന്നത്?
He followed the Lord.
അവൻ കർത്താവിനെ അനുഗമിച്ചു.
Afar off.
അകലം വിട്ട് പിൻചെന്നു.
He was supposed to be closer to the Lord.
കർത്താവിനോട് ചേർന്ന് നടക്കേണ്ടവനായിരുന്നു.
And he went after him afar off. A distance was there.
വലിയ ഒരു അകലത്തിലാണ് കർത്താവിനെ അനുഗമിച്ചത്.
What happened finally?
ഒടുവിൽ എന്ത് സംഭവിച്ചു?
He went and sat with his enemies.
അവന്റെ ശത്രുക്കളോട് കൂടെ പോയിരിക്കുവാൻ.
He wanted to warm up himself in the midst of the enemies.
അവനെ തന്നെ ഒന്ന് ചൂടുപിടിപ്പിക്കുവാൻ തക്കോണം ശത്രുക്കളുടെ കൂട്ടത്തിൽ പോയിരുന്നു.
And they came and, oh, you are also friend of Jesus.
അവർ വന്നിട്ട് ചോദിച്ചു, നീയും യേശുവിന്റെ സ്നേഹിതനല്ലയോ?
Your accent is a Galilean accent.
നിന്റെ സംസാര ശൈലി ഗലീലക്കാരന്റെ കൂട്ടാണ്.
So you are a Galilean, you are belong to that.
നീ ഗലീലക്കാരനാണ്, നീയും അവരോട് കൂടെ ഉള്ളവനാണ്.
All old fishery language came to him.
എല്ലാ മുക്കുവന്റെ ഭാഷയും പെട്ടെന്ന് മനസ്സിലായി.
All the words he used there.
എല്ലാ ഭാഷയും എടുത്ത് പ്രയോഗിച്ചു.
And then he remembered what the Lord told him.
പെട്ടെന്നാണ് കർത്താവ് പറഞ്ഞത് അവൻ ഓർത്തത്.
And he looked at the Lord.
അവൻ കർത്താവിനെ നോക്കി.
Lord looked at him.
കർത്താവ് അവനെ ശ്രദ്ധിച്ചു നോക്കി.
We read that he was bitterly went out and bitterly cried.
നമ്മൾ വായിക്കുന്നത് അവനെ വെളിയിൽ പോയി അതിദുഃഖത്തോടെ കരഞ്ഞു.
Oh, he went into the hands of the enemies.
അവൻ ശത്രുവിന്റെ കൈകളിൽ വീണുപോയി.
He denied his blessed savior.
Avan avante rakshakane thalli paranju.
And the Lord, when he rose again from the dead, first time he appeared to him.
Nammada kathavu uyarthathinu shesham aadyam avanana Petros.
He wants to restore him.
Avane punasthapikkuvan vendi.
So we have to be very careful. We should not keep a gap between us and the shepherd.
Adukonda orkka idayanayirikkunna kathavil ninnum oru agalam viduvan vekkonam namukide.
If we are keeping a gap, the enemy will attack.
Naam agalam vittal shatru nammale parajayapeduthum.
They will come and attack us, and we have to be of no help for us.
ശത്രു നമ്മളെ വന്ന് കീഴ്പ്പെടുത്തി നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയാത്ത.
Why Peter, from his own experience, he says the Satan is coming like a roaring lion.
അതുകൊണ്ടാണ് പത്രോസ് തന്റെ ജീവിതാനുഭവത്തിൽ കൂടി പറയുകയാണ്, പിശാച് അലറുന്ന സിംഹം പോലെ നമ്മുടെ അടുക്കലേക്ക് വരും.
So we have to be careful about him, the devices of Satan.
അതുകൊണ്ട് പിശാചിന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരാകരുത്.
We should not be ignorant of his devices. Very cunning enemy.
അവൻ വളരെ തന്ത്രശാലിയായിരിക്കുന്ന ശത്രുവാണ്.
He sometimes comes like a roaring lion.
ചിലപ്പോൾ അലറുന്ന സിംഹം പോലെ അവൻ അടുത്ത് വരും.
But sometimes he will come like the angel of light. You don't understand.
ചിലപ്പോൾ വെളിച്ച ദൂതന്റെ വേഷത്തിലും അവൻ നമ്മുടെ അടുക്കലേക്ക് വരും.
Roaring lion.
അലറുന്ന സിംഹം.
What is Peter says? Very interesting. Peter says, first Peter chapter 5 verse 8, we read there.
പീറ്റർ പത്രോസ് പറയുന്ന കാര്യം നമുക്ക് വായിക്കാം. ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം, ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായം എട്ടാം വാക്യം.
Be sober, be vigilant, because your adversary the devil, like a roaring lion, walketh about seeking whom he may devour.
നിർമ്മിതരായിരിക്കുക, ഉണർന്നിരിക്കുക. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു.
വിഴുങ്ങേണ്ടു. I was wondering sometime whether Peter has some zoological imperfection. I think he is not knowing how the lion is eating his prey.
ഇത് വായിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്, ഈ മൃഗത്തോടുള്ള ബന്ധത്തിൽ പഠിക്കുമ്പോൾ ഈ ഒരു സിംഹം ഒരു ജീവിയെ പിടിച്ചാൽ വിഴുങ്ങുന്ന സ്വഭാവമില്ല.
ഇറ്റ് ഈസ് നോട്ട് ടു ടെയർ ആൻഡ് കിൽ ആൻഡ് ഈറ്റ് ഇറ്റ്.
അത് കടിച്ച് കീറി കൊന്ന് തിന്നുകയാണ്.
ബട്ട് വൈ ദ പീറ്റർ സെയ്ഡ് ഡിവോറിംഗ് ഡിവോറിംഗ് ജസ്റ്റ് സ്വാലോയിങ്
എന്നാൽ പത്രോസ് ഉപയോഗിക്കുന്നത് വിഴുങ്ങുക എന്ന ഭാഷയാണ്.
ദാറ്റ് മീൻസ് പീറ്റർ മേ നോട്ട് ബി നോയിങ് ഹൗ ദ ലയൺ ഈസ് ഈറ്റിംഗ്. ഈസ് ഇറ്റ് ലൈക്ക് ദാറ്റ്?
ഒരുപക്ഷേ സിംഹം എങ്ങനെ തിന്നുന്നു എന്നുള്ള കാര്യം പത്രോസിന് അറിയാത്തതുകൊണ്ടാണോ?
ഐ ഡോണ്ട് തിങ്ക് സോ.
അങ്ങനെയാണെന്ന് ഞാൻ
കരുതുന്നു. Used it.
പത്രോസ് വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗിച്ചിരിക്കുന്നു.
He said the lion, our enemy, is a devouring.
ഈ നമ്മുടെ ശത്രു അവൻ വിഴുങ്ങുന്നവനാണ്.
You know why?
എന്തുകൊണ്ടാണെന്ന് അറിയാമോ?
Peter knows that he is a defeated foe.
പരാജയപ്പെട്ട ശത്രുവാണെന്നുള്ള കാര്യം പത്രോസിന് അറിയാം.
ഓൾ ദ ടീത്ത് ഹാസ് ഗോൺ ഓൺ ദ ക്രോസ് ഓഫ് കാൽവറി.
കാൽവറി ക്രൂശില് അവന്റെ പല്ലുകൾ മുഴുവൻ തകർക്കപ്പെട്ടു.
നൗ വെൻ ദ ടീത്ത് ഈസ് ഗോൺ ദ ലയൺ ഹാസ് നോ ഓപ്ഷൻ, ഓൺലി ഡിവോറിംഗ് ഓൺലി.
പല്ല് പോയി കഴിഞ്ഞാൽ പിന്നെ സാത്താൻ ആകെ ചെയ്യാനുള്ളത് വിഴുങ്ങാനേ പറ്റത്തുള്ളൂ.
Our enemy is a defeated enemy.
നമ്മുടെ ശത്രു അവൻ പരാജിതനായ ശത്രു.
All the teeth has gone, so we need not to fear about him.
പല്ലുകൾ മുഴുവനും പോയിരിക്കുകയാണ്, അതുകൊണ്ട് അവനെ കൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല.
He will roar only.
അവൻ അലറും.
But when he is roaring, we have to be keep away from him.
അലറുമ്പോൾ അവനിൽ നിന്ന് മാറി ഇരുന്നോണം.
But if you go and pamper him, he will devour sometimes. We have to understand.
പക്ഷേ അവന്റെ അടുക്കിലേക്ക് പോയി കഴിഞ്ഞാൽ അവൻ നമ്മളെ വിഴുങ്ങും.
We have to be very careful.
നമ്മൾ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം.
So our Lord Jesus Christ got victory over Satan.
പിശാചിന്റെ മേൽ നമ്മുടെ കർത്താവ് ജയം കൊണ്ടാണ്.
When I think about this devour, I remember an incident.
ഈ വിഴുങ്ങുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു സംഭവം എന്റെ മനസ്സിലേക്ക് വരികയാണ്.
See, we are doing examination duties in the university exams.
യൂണിവേഴ്സിറ്റി പരീക്ഷ സമയത്ത് ആ ജോലി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
And normally we copy children, they have a habit of making copies and all.
പിള്ളേർക്ക് ഈ കോപ്പി അടിക്കുന്ന ഒരു സ്വഭാവമുണ്ട്.
So they carry copy here and there. We know how to manage and find out all these things.
അവരെ അവിടെ ഇവിടെ ഒക്കെ തുണ്ട് പേപ്പറുകൾ വെച്ചുകൊണ്ട് വരും. അത് എപ്രകാരം ചെയ്യണം എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം.
It's a past time. 3 hours we have to say. So I is for me a past time to find out the copy and catch hold of the children.
3 മണിക്കൂർ സമയമുണ്ട്. അതുകൊണ്ട് ഇത് കണ്ടുപിടിക്കാൻ വളരെ സൗകര്യമാണ്.
So one day a student was caught for this copy.
ഒരു ദിവസം ഈ കോപ്പി അടിച്ചതിന് ഒരു കുട്ടിയെ പിടിച്ചു.
As per the rule, the copy along with the paper and his writing should be there to report. That is, otherwise it is not validity.
നിയമം അനുസരിച്ച് ഈ കോപ്പി അടിച്ച് ആ പേപ്പറും കൂടെ ചേർത്ത് പരീക്ഷ പേപ്പറിന്റെ കൂടെ വെച്ച് ഒരുമിച്ച് അവിടെ സബ്മിറ്റ് ചെയ്യാം.
So the children also know that without the paper they cannot do anything.
പിള്ളേർക്കറിയാം പേപ്പർ ഇല്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല.
So what did this fellow was caught?
അങ്ങനെ ഈ കുട്ടിയെ പിടിച്ചു.
So asked whether this copy you only wrote it, you are taking this copy. It's okay, sir, sir, sir.
അവനോട് ചോദിച്ചു, നീ തന്നെയാണോ ഇത് എഴുതിയത് എന്ന് ചോദിച്ചു. അവൻ സമ്മതിച്ചു.
And when the copy was in his hands, said, okay, tie with the paper.
ഞാൻ പറഞ്ഞു ആ പേപ്പറിന്റെ കൂട്ടത്തിൽ അവനെ പിൻ ചെയ്യാൻ പറഞ്ഞു.
While tying, he swallowed the whole copy.
ഈ പേപ്പറിന്റെ കൂടെ വെക്കുന്ന സമയത്ത് അവന് ഈ കോപ്പിയുടെ കൊണ്ട്
ഹെൽപ്ലെസ്. ദേർ ഈസ് നോ പ്രൂഫ് ഫോർ മീ ടു പ്രൂവ് ഹിം ദാറ്റ് ഹീസ് കോപ്പി.
അവൻ കോപ്പി അടിച്ചെന്നുള്ള യാതൊരു തെളിവുമില്ല. ഞാൻ ആകെ വിഷമിച്ചു.
സോ വെനെവർ ഐ റീഡ് ദാറ്റ് ഇൻസിഡന്റ് കംസ് ഇൻ മൈ മൈൻഡ്.
ഇത് എപ്പോഴൊക്കെ വായിക്കുന്നോ ഈ ഒരു സംഭവം എന്റെ മനസ്സിലേക്ക്.
സംടൈംസ് സീച്ചൻ വിൽ ഡു ലൈക് ദാറ്റ് ഫോർ അസ് ഓൾസോ.
ചിലപ്പോൾ പിശാചിന് ഇപ്രകാരമാണ് ചെയ്യുന്നത്.
ഇഫ് യു ഗോ നിയർ ടു ഹിം, ഹി വിൽ സോളോ സോ ദാറ്റ് വി വിൽ ഡിസപ്പിയർ ഓൺലി.
അവന്റെ അടുക്കിലേക്ക് പോയാൽ അവൻ പിടിച്ച് വിഴുങ്ങും, അപ്രത്യക്ഷപ്പെട്ടു പോകും.
ബി കെയർഫുൾ.
വളരെ ശ്രദ്ധിക്കുക.
ഹി ഈസ് കമിംഗ് ലൈക്ക് എ റോറിംഗ് ലയൺ.
അവൻ അലറുന്ന സിംഹം പോലെ വരികയാണ്.
ഇൻ ദ സ്പിരിച്വൽ ഫീൽഡ് യു മേ ഹാവ് സീൻ മെനി ആർ ഡിസപ്പിയർ ലൈക്ക് ദാറ്റ്.
ആത്മീയ ഗോളത്തിൽ അനേകർ അപ്രത്യക്ഷപ്പെട്ടു പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്.
ദ നെയിംസ് ആർ നോട്ട് നോൺ ടു എനിവൺ നൗ.
ആർക്കും അറിയപ്പെടാത്തവരായിട്ട് മാറി പോവുകയാണ്.
ദേ വർ വെരി മച്ച് മൈറ്റ്ലി യൂസ്ഡ് ബൈ ദ ലോർഡ്.
കർത്താവിന് വളരെ ശക്തിയോടെ ഉപയോഗപ്പെട്ടവരായിരുന്നു.
ബട്ട് ദേ വെന്റ് ഇൻടു ദ ഹാൻഡ്സ് ഓഫ് ദ സൈറ്റൻ ആൻഡ് ദേ ഡിവോർഡ്. ദ സൈറ്റൻ ഹാസ് ഡിവോർഡ് ദം.
പിശാചിന്റെ കരങ്ങളിലേക്ക് വീണതുകൊണ്ട് പിശാച് അവരെ വിഴുങ്ങിക്കളഞ്ഞു.
സോ വി ഹാവ് ടു ബി വെരി കെയർഫുൾ. ഹീസ് എ ഡിഫീറ്റഡ് ഫോർ നോട്ട് ഡൗട്ട്. But we should not go closer to him.
അതുകൊണ്ട് നാം വളരെ ശ്രദ്ധിക്കണം. പരാജയപ്പെട്ടവനാണെങ്കിലും വളരെ ശ്രദ്ധാലുവായിരിക്കണം അവന്റെ അടുക്കിലേക്ക് പോകുവാൻ.
So the Peter says, be careful about this enemy.
അതുകൊണ്ട് പത്രോസ് പറയുകയാണ് ഈ ശത്രുവിന്റെ മുമ്പിൽ നിങ്ങൾ ശ്രദ്ധിക്കണം.
So we should be closer to our Lord Jesus Christ.
അതുകൊണ്ട് കർത്താവിന്റെ അടുക്കിലേക്ക് നാം അടുത്തിയെല്ലണം.
Sometimes he comes as a roaring lion.
ചിലപ്പോൾ അവൻ അലറുന്ന സിംഹം പോലെ അടുത്ത് വരും.
But sometimes he's come as the angel of light.
ചിലപ്പോൾ വെളിച്ചദൂതന്റെ വേഷത്തിലും
അവൻ അടുത്ത് വരും. It's very difficult.
ശരിക്കും മനസ്സിലാക്കാൻ വിഷമമാണ്.
With the wrong doctrine sometimes they enter inside.
ദുരുപദേശം കൊണ്ട് അകത്തേക്ക് കയറുന്നു വരും.
See Matthew chapter 7 verse 15 I think is appropriate to read that.
മത്തായി 7ന്റെ 15 അത് വായിക്കുന്നത് നല്ലതായിരിക്കും.
Matthew 7 verse 15.
മത്തായി 7ന്റെ 15. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുകയും അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ ഇടയ്ക്ക് വരുന്നു. അകമയോ കടിച്ചു തീർന്ന ചെന്നായകൾ.
Inwardly they are ravening wolves.
അകമയോ കടിച്ചു തീർന്ന ചെന്നായകൾ.
I have seen many people like that in our assemblies.
നമ്മുടെ സഭകളിൽ അങ്ങനെയുള്ള അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്.
Very wrong doctrine they come. Sometimes they look very nice outwardly, but inside all the false doctrine and they devour the sheep.
പുറമേ വളരെ നല്ല സ്വഭാവമുള്ളവരാണ്, എന്നാൽ ദുരുപദേശം കൊണ്ട് കടന്നു വരുന്ന അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്.
As the shepherds, it is our responsibility to find out such type of wolves in
ഇടയന്മാരായിരിക്കുന്ന നമ്മുടെ ഉത്തരവാദിത്വം അപ്രകാരമുള്ള ചെന്നായ്ക്കളെ തിരിച്ചറിയുക എന്നുള്ളതാണ്.
Paul says when I go out from here there will arise wolves from among you.
പൗലോസ് പറഞ്ഞു, ഞാൻ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ നിങ്ങളുടെ മധ്യത്തിലേക്ക് ചെന്നായ്ക്കൾ കടന്നു വരും.
Even the leaders are acting like that, that's what the Paul says.
നേതാക്കന്മാരും അപ്രകാരമായിത്തീരും എന്ന് പറയുക.
So we have to be very careful about the enemies of the saints.
അതുകൊണ്ട് ശത്രുക്കളോട് നമ്മൾ വളരെ ശ്രദ്ധാലുവായിരിക്കണം.
But for that we have to be very close to the shepherd.
അതിനുവേണ്ടി നമ്മുടെ ഇടയനായിരിക്കുന്ന കർത്താവിനോട് ചേർന്നിരിക്കേണ്ട ആവശ്യമുണ്ട്.
He prepares the table in the midst of our enemies.
ശത്രുക്കളുടെ മുമ്പാകെ അവൻ മേശ ഒരുക്കുകയാണ്.
Not only that, he will make sure that the water is available for the sheep during the summer.
മാത്രമല്ല ഈ ഉഷ്ണ കാലയളവിൽ ധാരാളം വെള്ളം ഉണ്ടോ എന്നുള്ള കാര്യത്തിലും അവൻ ശ്രദ്ധിക്കും.
And he will see whether the water pools are there, the wells are there.
ആ വെള്ളത്തിന്റെ ധാരിക്കുന്ന കുറച്ച് കുളങ്ങളോ കിണറുകളോ ഉണ്ടോ എന്നുള്ള കാര്യം അവൻ ശ്രദ്ധിക്കും.
He clears out water holes and the springs in that area.
ആ പ്രദേശത്തുള്ള വെള്ളം ഒക്കെ അവനെ ശുദ്ധീകരിച്ച് റെഡിയാക്കി വെക്കും.
He makes sure that the clean, clear, cool, deep water is available.
അവിടെ ഏറ്റവും തണുപ്പുള്ള ശുദ്ധമായിരിക്കുന്ന ആഴത്തിൽ നിന്നുള്ള വെള്ളം ലഭ്യമായി തീർക്കുവാൻ അവൻ എല്ലാ കാര്യങ്ങളും ചെയ്യും.
In the book of Ezekiel chapter 34 where the shepherd relationships they say that the deep water he brings very cool and clear water, deep water is clean and clear water.
Ezekiel 34 അധ്യായം 18 വാക്യത്തിൽ ആ ആഴത്തിൽ നിന്നുള്ള ആ വെള്ളത്തെ കുറിച്ച് അവിടെ പരാമർശിച്ചിരുന്നു.
That really soothes our heart.
അത് നമ്മുടെ പ്രാണൻ അല്ലെങ്കിൽ ഹൃദയത്തിന് വളരെ തണുപ്പാണ്.
So the spiritual thirst we have,
ആത്മീയ ദാഹം നമുക്കുണ്ട്.
And he will satisfy our spiritual thirst.
ആ ആത്മീയ ദാഹം അവൻ തൃപ്തിപ്പെടുത്തുകയാണ്.
As the deer panteth after the brooks, we have a desire to be closer to God.
Man hrudayalilekku chelluvan kamchikkunnathu pole vajanathode namukku oru kaamsham undayirikkum.
And that we have a desire to have this living water.
Aa jeeva jalam kudikkuvanulla oru aagraham namukkundayirikkum.
And he provides for us all that things.
Adu mulluvanum avan namukku vendi karuthukayanu.
And he makes sure that the sheep are safe on the top of the mountain from weeds and the predators.
Mathramalla ipragaramulla ee vishachedigalil ninnum shatrukalil ninnum surakshitha
ആടുകളെ
കുടിപ്പിക്കുന്നു എന്നുള്ളതും നമ്മൾ കാണുകയാണ്.
സോ ഓൺ ദി ടോപ്പ് ഓഫ് ദി മൗണ്ടൻ ഹി പ്രൊവൈഡ്സ് ദി ഫുഡ് ദി ഗ്രാസ് ആസ് വെൽ ആസ് വാട്ടർ.
ഈ മല മുകളിൽ ഉയർന്ന പ്രദേശത്തിൽ അവൻ ആഹാരവും അതുപോലെ വെള്ളവും കരുതുകയാണ്.
ഹി മേക്കത്ത് ഹിസ് ഷീപ്പ് ടു ലൈ ഡൗൺ ഓൺ ദി ഗ്രീൻ പാസ്ചേഴ്സ്.
മാത്രമല്ല ആ പച്ചയായ പുൽപ്പുറങ്ങളിൽ ആടുകളെ അവൻ കിടത്തുകയാണ്.
Another thing I told you already that when we go up the problem is the wind is there.
മറ്റൊരു കാര്യം ഞാൻ നേരത്തെ ഓർപ്പിച്ചിരുന്നല്ലോ, മുകളിലേക്ക് ഉയർന്ന സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ കാറ്റ് ഒരു പ്രധാന ഘടകമാണ്.
The storms engage, the strong wind comes and sometimes it troubles the sheep.
ശക്തമായ കാറ്റ് വീശുന്നത് ആടുകൾക്ക് ഒരു തടസ്സമാണ്.
And we have to be very careful about that aspect.
ആ കാര്യത്തിൽ നാം വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം.
Shepherd knows the direction and the nature of the wind as he goes higher ground.
ആ ഈ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ആ കാറ്റുകളുടെ ദിശയും ഗതിയെ കുറിച്ചൊക്കെ ഇടയിൽ നന്നായിട്ട് അറിയാം.
Even at the top the Satan is there, we have to, enemy is there, we have to be very careful.
ശത്രു ഉണ്ട്, സാത്താനായ ശത്രു ഉള്ള.
As I told you, the Satan is always there and he will trouble us.
എല്ലായ്പ്പോഴും പിശാച് കൂടെ ഉണ്ട്, അത് നമ്മളെ ശല്യപ്പെടുത്തും.
There are two ways in which he will affect us at the top of the mountain.
ഈ മലയുടെ ഉന്നതങ്ങളിൽ, ഉന്നതമായിരിക്കുന്ന പ്രദേശങ്ങളിൽ രണ്ട് തരങ്ങളിൽ നമ്മളെ ശല്യപ്പെടുത്താം.
number 1
onnu
the satan sometimes takes us to the top of the mountain
ee malayude moolilekku allel unnathamaya thalathilekku satan nammale kondu pogum
I mean he will take us to the spirit material prosperity
njan udheshathu bhavadhigamayirikkuna nanmagalilekku
we know the lord jesus christ when he was on the earth
namkariya namma kathavi ee bhoomil irunnappol
we know that he was tempted by satan
pishadinal parikshikkappattu nammal vaayikkum
one of the temptation that he took him on the top of the mountain
onnaam nammal kandathu adil oru pareeksha aa unnathamaya sthalathilekku malamullilekku avane kondu pogiya
he mentioned top of the mountain no where I don't know which mountain it was top of the mountain it took
aa malayude mugulilekku kondu poyenu vaayikkam
and what he did it
ethan endha cheythathu
in a moment he showed all the glories of the
ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സകല മഹത്വവും അവനെ കാണിച്ചു
കൊടുക്കുകയാണ്
കർത്താവിനെ കാണിച്ചു കൊടുത്തു എന്ന് എനിക്കറിയില്ല
പിശാച്
അവന് സർവജ്ഞാനി അല്ലെങ്കിലും അവനത് കാണിച്ചു കൊടുത്തു
Then finally he said, see, this all is honor.
അനധികൃതമായിട്ട് കൈയടക്കി
വെച്ചിരിക്കുകയാണ്
ഇത് മുഴുവനും എന്റെയാണ് അവകാശപ്പെടുകയാണ് ഞാൻ നിനക്ക് തരാം
ഫ്രീലി
സൗജന്യമായി
ജസ്റ്റ് വർഷിപ്പ് ദാറ്റ്സ് ഓൾ
എന്നെ ഒന്ന് നമസ്കരിച്ചാൽ മാത്രം മതി
What a temptation, isn't it?
എത്ര വലിയൊരു പരീക്ഷയാണ്
ഹൈയസ്റ്റ് പൊസിഷൻ ഓൾ ദ ഗ്ലോറി ഓഫ് ദ വേൾഡ്
ലോകത്തിന്റെ സകല മഹത്വവും ഉന്നതമായ ഒരു തലം
This can come in our life also.
ഇത് നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കും
When we are at the top of the mountain, it can come.
ആ ഉന്നതമായ സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ മലമുകളിലേക്ക് എത്തുമ്പോൾ ഇത് സംഭവിക്കും
Material prosperity he will take give us to us.
ആ ഭൗതികമായിരിക്കുന്ന നന്മകളിലേക്ക് നമ്മളെ കൊണ്ടുപോകാം
Which we never imagined he has raised us to the highest position.
നാം ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു പദവിയിലേക്ക്
Maybe the CEO of a company
ഒരു കമ്പനിയുടെ അധികാരിയായിട്ട്
Maybe material wealth lot of money
ഭൗതികമായ ധാരാളം സമ്പത്ത് തരാം
But we have to be very careful Satan will come and at that time and tempt us
എന്നാ നാം പ്രത്യേയം മനസ്സിലാക്കേണ്ട ഒരു കാര്യം പിശാച് വന്ന് നമ്മളെ പരീക്ഷിക്കുവാൻ
We should not land up in that
അതിൽ നിന്നും വീഴുവാനിടയാകരുത്
Lord Jesus Christ was victorious even at that time
കർത്താവായിരുന്ന യേശുക്രിസ്തു അവൻ വിജയാളിയായിട്ട് തീർന്നു
So the top of the mountain is dangerous because the enemy is very active there
മലമുകൾ വളരെ അപകടകരമാണ് കാരണം ശത്രു ഉണ്ട് അവിടെ
സോ ദ മേ ബി ദ സൈറ്റൻ വിൽ ടേക്ക് അസ് ടു ദ മെറ്റീരിയൽ പ്രോസ്പെരിറ്റി ബട്ട് വി ഹാവ് ടു ഹംബിൾ ഐ ടോൾഡ് യു വി ഷുഡ് ഹംബിൾ അറ്റ് ദ ടോപ്പ് ഓഫ് ദ മൗണ്ടൻ
ആ പിശാച് നമ്മളെ അപ്രകാരം ഉന്നതമായ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ നാം താഴ്ന്നിരിക്കേണ്ടത് ആവശ്യം
വി ഷുഡ് നോട്ട് ബി കാരീഡ് അവേ ബൈ ദ വിൻഡ് ഓഫ് ദ ടെംപ്റ്റേഷൻ
ആ പരീക്ഷയാകുന്ന കാറ്റിൽ നാം വീണു പോകുവാൻ ഇടയായിത്തരരുത്
ദ സെക്കൻഡ് തിങ്
രണ്ടാമത്തെ കാര്യം
ഹി സംടൈംസ് ടേക്സ് അസ് ടു ദ ടോപ്പ് ഓഫ് ദ pinnacle of the temple
ആ ദേവാലയത്തിന്റെ അഗ്രത്തിലേക്ക് അവൻ നമ്മളെ കൊണ്ടുപോകും
That's also he will take
അവിടെയും നമ്മളെ കൊണ്ടുപോകും
He will allow okay let him grow spiritually
അവനെ ആത്മീയമായി വളർത്തും
That's what he took to the top pinnacle of the temple Lord Jesus Christ
ആ കർത്താവിനെ ആ ദേവാലയത്തിന്റെ അഗ്രത്തിൽ അവൻ കൊണ്ടുപോയി
spiritual progress
ആ ആത്മീയമായിരിക്കുന്ന അഭിവൃദ്ധി
Then was a jump from here
എന്നിട്ട് പറഞ്ഞു ചാടിപ്പോകാൻ പറഞ്ഞു
Lord the angels will
ദൂതന്മാരെ നിന്നെ കൈകളിൽ വഹിച്ചുള്ളൂ
ദിസ് ക്യാൻ ഹാപ്പൻ ടു അസ്
ഇത് നമുക്കും സംഭവിക്കാം
വെൻ വി ഗോ ഹയർ ആൻഡ് ഹയർ
ഉന്നതമായ അവസ്ഥകളിലേക്ക് പോകും
മേബി സ്പിരിച്വൽ പ്രോസ്പെരിറ്റി ഹി മേ ഗിവ് അസ്
ആത്മീയമായിരിക്കുന്ന അഭിവൃദ്ധി നമുക്ക് തരാം
ബട്ട് വി ഹാവ് ടു ഹംബിൾ ഔർസെൽവ്സ് വെരി ഇമ്പോർട്ടന്റ്
നമ്മെ തന്നെ താഴ്ത്തേണ്ടത് വളരെ പ്രധാനമാണ്
മെനി ഓഫ് ദ ഗോഡ്സ് പീപ്പിൾ ദേ ആർ ഫോളൻ ഡൗൺ ഫ്ലാറ്റ്ലി ബിക്കോസ് വെൻ ദേ റീച്ച് ദ ടോപ്പ്
അനേക ദൈവമക്കൾ വീണുപോയി നിലംപരിഞ്ഞായി പോയി
ഓ ദാറ്റ് ഷുഡ് നോട്ട് ഹാപ്പൻ ടു അസ്
അത് നമുക്ക് വന്ന് ഭയമാണ്
മേബി ഗോഡ് gives various gifts to us for us
oru vashe aneya kribavaranam namukku thara
maybe helping us to understand the spiritual truth more clearer than others
mattullore kaalu kooduthalayi aadhya satyangal namukku grihippichu thara
in all the situation we should humble our lord thank you god for using me that's all
ella sahajyangalilum kathave nee enne ubhayikkunnondu nanni paranjondu thaanirikkum
I am just an empty vessel before you use me for your glory
enne mumbaga njan oru olinja maatramana ninde mahutvathinaayittu enne ubhayikkanam ennu
so we have to be very careful of the enemy's tactics at the top of the mountain അതുകൊണ്ട്
ശത്രുവിന്റെ തന്ത്രങ്ങളിൽ നിന്ന് അതിൽ നിന്ന് അറിഞ്ഞ് ആ ഉന്നതമായ സ്ഥലങ്ങളിൽ നാം
കാണിരിക്കും.
നമുക്ക് വേണ്ടി മേശയൊരുക്കുവാൻ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്.
സോ ഹി പ്രൊട്ടക്ട്സ് us from the storm and the winds of the enemies.
ആ ശത്രുവിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ശക്തമായ കാറ്റിൽ നിന്ന് അവൻ നമ്മളെ സംരക്ഷിക്കുകയാണ്.
We should humble ourselves.
നാം നമ്മെ തന്നെ താഴ്ത്തേണ്ടത് ആവശ്യമാണ്.
We need to be careful that we should not fall.
നാം വീഴാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
Finally,
ഒടുവിലായിട്ട്
he prepares the table. Table is the symbol of his love.
ആ മേശ എന്നുള്ളത് നമ്മോടുള്ള അവന്റെ സ്നേഹത്തിന്റെ ഒരു അടയാളം.
We know every Sunday morning, we Sunday evening, what may be time here is different. So Sunday we gather to worship the Lord. That is the first day of the week. That is generally referred as the Lord's Supper. But apart from that, we see the two phrases are used in the scripture. The Lord's table. The Lord's table reminds the love of the God, Good Shepherd. There are slightly difference between the Lord's table and the Lord's Supper.
കർത്തൃമേശയും തിരുവത്താഴവും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്.
I don't want to elaborate the whole this thing. This is not the time for me.
ഇത് അങ്ങനെ സമയമില്ലാത്തതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല.
But whatever may it is the God's provision that he has given to his people.
എന്തിനായിരുന്നാലും ദൈവത്തിന്റെ കരുതല് അത് ദൈവജനത്തിനും തരികയാണ്.
ഇൻ ദ ഓൾഡ് ടെസ്റ്റമെന്റ് വി ഹാവ് ദ റെഫറൻസ് ഓഫ് ദ ലോർഡ്സ് ടേബിൾ.
പഴയ നിയമത്തിൽ കർത്തൃമേശയ്ക്ക് ചില പരാമർശങ്ങളുണ്ട്.
മലക്കായി ചാപ്റ്റർ 1 വേഴ്സ് 7 വി റീഡ് ദാറ്റ്.
മലക്കി പുസ്തകം 1:7 നമ്മൾ വായിക്കും.
ദ ലോർഡ്സ് ടേബിൾ, യു പൊലൂട്ടഡ് ദ ലോർഡ്സ് ടേബിൾ.
നിങ്ങൾ കർത്തൃമേശയെ നിങ്ങൾ മലിനമാക്കി.
ബട്ട് ദ ലോർഡ്സ് സപ്പർ ഈസ് നോട്ട് ദെയർ ഇൻ ദ ഓൾഡ് ടെസ്റ്റമെന്റ്.
എന്നാൽ പഴയ നിയമത്തിൽ തിരുവത്താഴം നമ്മൾ കാണുന്നില്ല.
ദ ലോർഡ്സ് സപ്പർ ഈസ് ഓൺലി ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ്.
ആ കർത്താവിന്റെ അത്താഴം എന്നുള്ളത് അത് പുതിയ നിയമത്തിലേ ഉള്ളൂ.
There is a difference between these two.
അതുകൊണ്ട് അത് തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്.
But I am not going into the details about it.
അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല.
The meaning is that the Lord's table is the place God provided the provisions of God for his people.
തന്റെ ജനത്തിനു വേണ്ടി തന്റെ കരുതലുകൾ പകർന്നു കൊടുക്കുന്നതാണ് കർത്തൃമേശ.
The table is available for breakfast, lunch and dinner, isn't it?
നമ്മുടെ പ്രഭാതഭക്ഷണത്തിനും ഉച്ചഭക്ഷണത്തിനും ഡിന്നറിനും ഒക്കെ ഒരു മേശ ആവശ്യമാണ്.
Every time we can enjoy and the goodness of God.
ദൈവത്തിന്റെ നന്മകൾ എല്ലായ്പ്പോഴും നമുക്ക് ആസ്വദിക്കാൻ
കഴിയും. The God's provision, the goodness he has provided to his people is known as the Lord's table.
തന്റെ നന്മകൾ തന്റെ ജനത്തിന് പകർന്നു കൊടുക്കുന്നതാണ് കർത്തൃമേശ.
And the supper is the most important meal of the day.
എന്നാൽ അത്താഴം എന്നുള്ളത് ഒരു ദിവസത്തെ പ്രധാന ഒരു ആഹാരമാണ്.
That is a special one.
അത് വളരെ പ്രത്യേകം.
That special one is given for us, the New Testament saints.
പുതിയ നിയമം പറയുന്നതനുസരിച്ച് ആ പ്രത്യേക ആഹാരം അവൻ നമുക്ക് തരികയാണ്.
That was not available in the Old Testament.
അത് പഴയ നിയമത്തിൽ ലഭ്യമല്ലായിരുന്നു.
And that has all this he did it because of his sufferings on the cross of Calvary.
ഇത് മുഴുവനും അവൻ നമുക്ക് ചെയ്തു തന്നത് കാൽവരിയിലെ തന്റെ കഷ്ടതയിൽ
കൂടെ. The suffering and the agony he had undergone.
താൻ കടന്നുപോയ ആ വേദനയുടെ അനുഭവങ്ങൾ.
It was for preparing a table for us.
നമുക്ക് വേണ്ടി ഒരു മേശ ഒരുക്കുവാൻ വേണ്ടിയായി.
It was a time for preparing. It is the preparation for the Lord's Supper for us.
നമുക്ക് വേണ്ടി ഒരു അത്താഴം ഒരുക്കുവാൻ വേണ്ടിയാണ്.
Whenever we gather together to remember the Lord before the Lord's Supper, we should understand how painful was this for the shepherd when he was preparing this table.
എപ്പോഴെല്ലാം ആ തിരുവത്താഴത്തിന് വേണ്ടി നാം ഒന്നിച്ചു കൂടുന്നു, നാം ഓർക്കേണ്ട കാര്യം ഇതിനു വേണ്ടി നമ്മുടെ കർത്താവ് അനുഭവിച്ച ആ വേദനയെ കുറിച്ചാണ്.
From Gethsemane to Calvary.
Gethsemane മുതൽ കാൽവരി വരെ.
From Bethlehem to Calvary.
Bethlehem മുതൽ കാൽവരി വരെ.
Oh, what a pain he has undergone.
അവൻ കടന്നുപോയിരിക്കുന്ന വേദനയുടെ അനുഭവം.
And all he has done because he was preparing a table before the enemy.
ഇത് മുഴുവനും നമുക്ക് വേണ്ടി ഒരുക്കി കടന്നുപോയത് ശത്രുക്കളുടെ മുമ്പാകെ നമുക്കൊരു മേശ.
Now enemy cannot do anything to us.
ഇന്ന് ശത്രുവിന് ഒന്നും നമ്മൾ ചെയ്യാൻ കഴിയില്ല.
We are saved from the sinful condition.
ആ പാപാവസ്ഥയിൽ നിന്ന് രക്ഷപ്രാപിച്ചവരാണ്.
God has made us righteous before him.
അവന്റെ മുമ്പാകെ നമ്മളെ നീതിയുള്ളവരാക്കി അവൻ തീർത്തു.
So let us enjoy the goodness of God before the Lord's table.
അതുകൊണ്ട് ഈ കർത്തൃമേശയുടെ മുമ്പാകെ ആ അവന്റെ നന്മകൾ നമുക്ക് ആസ്വദിക്കാം.
Oh, he prepares a table before in the midst of the presence of the enemies.
അവൻ ശത്രുവിന് മുമ്പാകെ നമുക്കൊരു മേശ ഒരുക്കുകയാണ്.
So such a shepherd we have.
എത്ര നല്ലൊരു ഇടയനാണ് നമുക്കുള്ളത്.
So let us thank God for all his good thing that he has done to us.
നമുക്ക് വേണ്ടി അവൻ ചെയ്ത സകല കാര്യങ്ങളും ഓർത്ത് നമുക്ക് നന്ദി പറയാം.
May God bless this verse to our hearts.
ഈ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ അവൻ അനുഗ്രഹിച്ചു തരുമാറാകട്ടെ.